തെറ്റായ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരീക്ഷയോട് പോരാടുന്നത് വളരെ അപകടകരമാണ്. ഇന്ന് അനേകം ആളുകൾ വീണു പോകുവാൻ ഇടയായതിന് കാരണം അതാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനും മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വിവിധ ലക്ഷ്യങ്ങൾ ആരെയും എങ്ങും എത്തിക്കുകയില്ല. ഒന്നിൽ ശ്രദ്ധിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. ഇതും വേണം അതും വേണമെന്ന് ചിന്തിച്ചോടുന്നവരോട് ദാവീദ് രാജാവിന് പറയുവാനുള്ളത്, നമുക്ക് ഇന്ന് ഒരുമിച്ച് നിന്ന് ചിന്തിക്കാം. തൻ്റെ ജീവിതത്തിലെ എല്ലാ സാധ്യതകളെക്കാളും സുഖ സൗകര്യങ്ങളെക്കാളും താൻ ആഗ്രഹിച്ചത് യഹോവയിൽ നിന്നുള്ള കാര്യങ്ങളാകുന്നു എന്ന് ദാവീദ് എപ്പോഴും തുറന്ന് പറയുന്നത് നാം കാണുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ സഹായകരമാകുന്ന ഈ സങ്കീർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചാലും 25-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 26-ഉം 27-ഉം സാധിക്കുമെങ്കിൽ 28-ാം സങ്കീർത്തനവും നോക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ സങ്കീർത്തനവും ദിവസങ്ങൾ തന്നെ പഠിപ്പിക്കുവാനുള്ളതാണ്. എന്നാൽ സമയപരിമിതി കൊണ്ട് ചില സങ്കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ച് അല്പം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള അപേക്ഷയാണ് ഈ 26-ാം സങ്കീർത്തനത്തിലെ വിഷയം. 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ദാവീദ് ഒരു വലിയ പാപിയായിരുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. ദാവീദിന് നീതിയുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 1:30 നാം വരുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ എനിക്ക് നീതിയും വീണ്ടെടുപ്പുമായി തീർന്നു. അങ്ങനെ ഞാൻ ക്രിസ്തുയേശുവിൽ പൂർണ്ണനായിരിക്കുന്നു. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മുടെ അപേക്ഷയോടുകൂടെ അവൻ്റെ പ്രവർത്തനവും അവൻ്റെ കഴിവും അവൻ്റെ ആളത്വവും സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ അർത്ഥം. 26-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നല്ല പ്രാർത്ഥനയല്ലേ? ദാവീദിൻ്റെ നടപ്പിനെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം. ദാവീദ് ഒരു ഭയങ്കര പാപം ചെയ്തു. എന്നാൽ അവൻ പാപത്തിൽ ജീവിതം തുടർന്നു കൊണ്ടുപോയില്ല. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച അവസരങ്ങൾ ദൈവഭക്തിയോടുകൂടിയ ജീവിതത്തിന് ഉദാഹരണമായിരുന്നു. ദാവീദിന് ശേഷം വന്ന രാജാക്കന്മാർക്ക് അവനൊരു മാനദണ്ഡമായി തീർന്നു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ നടന്നുവോ ഇല്ലയോ എന്നതിൻ്റെ പേരിലാണ് ഓരോ രാജ്യവും ന്യായം വിധിക്കപ്പെട്ടിരുന്നത് എന്ന് നാം കാണുന്നുണ്ട്. ദാവീദ് കാണിച്ച മാതൃകപ്രകാരം അവൻ നടന്നുവെങ്കിൽ, അതെ, തുടർന്നുള്ള രാജാക്കന്മാർ നടന്നിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ ഒരു നല്ല രാജാവായി പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ 26-ാം സങ്കീർത്തനം നമ്മെ 1-ാം സങ്കീർത്തനമാണ് ഓർമ്മിപ്പിക്കുന്നത്. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവയിലുള്ള ദാവീദിൻ്റെ വിശ്വാസം മൂലമാണ് അവൻ ഇളകാതെ കുലുങ്ങാതെ വീഴാതെ ഇരുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ്, ഇളകാതെ. പലപ്പോഴും നാം ഇളകിപ്പോകാറുണ്ടല്ലേ? ദാവീദ് വളരെയധികം ശക്തനായിരുന്നത് കൊണ്ടല്ല. താൻ അത്രമാത്രം ശക്തനല്ലെന്ന കാര്യം ദാവീദിന് അറിയാമായിരുന്നു. അവനത് അനുഭവിച്ചതാണ്. ശൗലിൻ്റെ മുൻപിൽ നിന്നും ഓടിയ ഓട്ടം നമുക്കറിയാമല്ലോ. എന്നാൽ താൻ യഹോവയിൽ ആശ്രയം വെക്കുമ്പോൾ യഹോവ തന്നെ നിലനിർത്തുമെന്ന കാര്യം അവനറിയാമായിരുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു. വർദ്ധന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല. കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ഇവിടെ ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം 1-ാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം പോലെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദാവീദ് പറയുന്നു, ഞാൻ നിന്റെ സത്യത്തിൽ നടന്നുമിരിക്കുന്നുവെന്ന്. ഇത് വ്യക്തമായ പ്രസ്താവനയാണ്. എന്നാൽ 1-ാം സങ്കീർത്തനം നിഷേധാത്മകമായ ഒരു വശമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. തുടർന്ന് ദാവീദ് പറയുന്നു, വൃദ്ധന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല എന്ന്, കപടന്മാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല എന്ന്. അതെ, തെറ്റായ ആളുകളോടുകൂടെ ദാവീദ് ഇരുന്നിട്ടില്ല. ഏഴാം വാക്യം നോക്കിക്കാട്ടെ, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു, യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിന് നല്ല ഒരു ജീവിതത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കണം. വീണ്ടും പറയട്ടെ, ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിന് നല്ല ഒരു ജീവിതത്തിൻ്റെ പിൻബലമുണ്ടായിരിക്കണം. ഈ വിധത്തിൽ ഈ സങ്കീർത്തനം എത്ര പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാകുന്നു എന്ന് നോക്കിക്കേ. ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുന്ന ഭാഗമാണിത്. ഇനി ഞാൻ ഒടുവിലത്തെ വാക്യം വായിക്കട്ടെ, പന്ത്രണ്ടാം വാക്യം. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, അതായത് അവനിപ്പോൾ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അവൻ പാറമേലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. സമനിലം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വഴുവഴുപ്പുള്ള ആ മലയുടെ ചരിവിലായിരിക്കുമ്പോൾ വീണുപോകുവാൻ സാധ്യതയുണ്ടല്ലേ. ഇന്ന് അനേകം വിശ്വാസികൾ ആ സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. അവർ തിന്മയുമായി കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതേ സുഹൃത്തെ, നമ്മുടെ കാലുകൾ സമനിലത്ത് ആയിരിക്കേണ്ടതത്രേ. ഇന്ന് താങ്കൾ എവിടെയാണ് നിൽക്കുന്നത്? തെറ്റായ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരീക്ഷയോട് പോരാടുന്നത് വളരെ അപകടകരമാണ്. ഇന്ന് അനേക ആളുകൾ വീണുപോകുവാൻ ഇടയായതിന് കാരണം അതാണ്. ഇനി നമുക്ക് 27-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, 27-ാം സങ്കീർത്തനം വളരെ ആഴമായ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനമാണ്. അതുപോലെ തന്നെ അനേകർക്കും, എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് സുപരിചിതമായ ഒരു സങ്കീർത്തനവുമാണ്. ഒന്നാം വാക്യം വായിക്കുമ്പോൾ തന്നെ ഈ കാര്യം നിങ്ങൾ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സങ്കീർത്തനത്തെ പ്രധാനമായി രണ്ട് ഭാഗമായി തിരിക്കാം. ആദ്യത്തെ 6 വാക്യങ്ങളിൽ തൻ്റെ ജനത്തിൻ്റെ പ്രോത്സാഹനത്തിനും ഉറപ്പിനുമായി ദൈവം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് സഹായത്തിനും കരുതലിനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്, 27-ാം സങ്കീർത്തനം. പ്രാർത്ഥനയ്ക്കുള്ള അടിസ്ഥാനം നമുക്ക് നോക്കാം. ഒന്നാം വാക്യം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവനും ഞാനും ഉൾപ്പെടുന്ന ഒരു സങ്കീർത്തനമാണിത്. യഹോവ അവൻ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും, അവൻ എൻ്റെ വെളിച്ചമാകും, അവൻ വിശുദ്ധനായ ദൈവമാണ്, തൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത് അവനാണ്. പിന്നീട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാം വാക്യം, അവൻ എൻ്റെ വെളിച്ചമാകുന്നു, മാത്രമല്ല അവൻ എൻ്റെ രക്ഷയാകും. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. കാരണം അവിടുത്തെ സ്നേഹമാണ് എനിക്ക് രക്ഷ നൽകുവാൻ കാരണമായത്. ആ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്നേഹിച്ചു എന്നല്ല, ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് പാപികൾക്കൊരു രക്ഷാമാർഗം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ആ രക്ഷയുടെ വ്യവസ്ഥയെക്കുറിച്ച് ശിമോൻ പത്രോസ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ദാവീദ് ഇവിടെ പറയുന്നത് ഈ രക്ഷയെക്കുറിച്ചാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, യഹോവ എൻ്റെ ജീവൻ്റെ ബലമാകുന്നു എന്ന് പിന്നീട് പറയുന്നു. ദൈവം ജീവൻ നൽകുക മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു ജീവിതം നയിക്കുന്നതിനാവശ്യമായ ശക്തിയും അവൻ നൽകുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, അവിടുന്ന് താങ്കളുടെ ജീവൻ്റെ വെളിച്ചമാകുന്നുവോ? അവിടുന്ന് താങ്കളുടെ ജീവൻ്റെ ബലമാകുന്നുവോ? അവിടുന്ന് താങ്കളെ സ്നേഹിക്കുകയും താങ്കൾക്ക് ആവശ്യമായ ബലം നൽകുകയും ചെയ്യുന്നവൻ ആകുന്നു. എന്നാൽ താങ്കളുടെ ജീവിതത്തിൽ അത് അംഗീകരിക്കുവാൻ, അത് താങ്കൾക്ക് അവകാശപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ പറയുന്നു, ഞാൻ ആരെ പേടിക്കുമെന്ന്. ദൈവത്തോടുകൂടെയുള്ള ഒരു വ്യക്തി ഭൂരിപക്ഷമാകുന്നു എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രോംവെൽ എന്ന മഹാൻ ആരെയും ഭയമില്ലാത്തവനായി മുൻപോട്ട് പോയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: നീ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ നിനക്ക് മറ്റാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നുവെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എങ്കിൽ താങ്കൾക്ക് നിർഭയമായി ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും. ദൈവത്തെ ഭയപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കി അവനെ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് മനുഷ്യരെ ഭയപ്പെടുന്നത്. രണ്ടാം വാക്യം: എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. താൻ വളരെ അപകടത്തിലായിരുന്ന തൻ്റെ ജീവിതത്തിലെ പിൽക്കാല അവസരങ്ങളിലേക്ക് ദാവീദ് ഒരു പക്ഷെ തിരിഞ്ഞ് നോക്കുകയായിരുന്നിരിക്കാം ചെയ്യുന്നത്. ഒരു ഇടയ ബാലനായിട്ടാണ് ദാവീദ് ജീവിതം ആരംഭിച്ചത്. നമുക്കറിയാമല്ലോ, സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നുമെല്ലാം തൻ്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ അവൻ്റെ ജീവൻ അപകടത്തിലായിരുന്നു. ഇന്ന് ഈ വന്യമൃഗങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സാധാരണ സംഭവമല്ല. എന്നാൽ സിംഹത്തെപ്പോലെയും കരടിയെപ്പോലെയുമുള്ള ആളുകൾ നമ്മുടെ വഴികളിൽ കൂടി നമ്മെ വിഴുങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പത്രോസ് 5:8 പറഞ്ഞിരിക്കുന്ന ആ പഴയ സിംഹവും ഉണ്ട് കേട്ടോ. അവിടെ നാം വായിക്കുന്നു: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അതെ, വളരെ ശക്തരായ സൈന്യം ശത്രു നമ്മോട് അടുക്കുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ ശക്തനായ ഒരുവനിലാകുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. 3 വാക്യം: ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദിൻ്റെ ഉറപ്പ് എത്ര ശക്തമാണല്ലേ. കാരണം അത് ദൈവത്തിലായിരുന്നു. ഇന്ന് തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ശക്തി ഇതത്രേ. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവായ യേശു ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ആദ്യമായി അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് നിങ്ങൾക്കും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു രക്ഷകനാണുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകാറുണ്ട്. പലപ്പോഴുമല്ല, മിക്കപ്പോഴും അങ്ങനെയാണല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഭയത്തെ അകറ്റുവാൻ നമുക്ക് കഴിയും. 4 വാക്യത്തിൽ നാം കാണുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധ്യാനമാകുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇത് വളരെ മനോഹരമായൊരു വാക്യമാണ്, അർത്ഥസമ്പുഷ്ടമാണ്. ദാവീദ് തൻ്റെ ജീവിതത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. പൗലോസ് അപ്പോസ്തലനും തൻ്റെ ജീവിതത്തെക്കുറിച്ച് അതാണ് ചെയ്തത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിലേഖനം 3:14. നമ്മുടെ ജീവിതം ഇന്ന് പല കാര്യങ്ങളിൽ ചിന്താകുലപ്പെട്ടിരിക്കുന്നില്ലേ. അതുകൊണ്ട് അതിനെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. അടുക്കളയിൽ നിൽക്കുന്ന മാർത്തയെ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം അല്ലേ. അവൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരുന്നു. ഓർക്കണം, അവൾ ഇത് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണെന്നറിയാമോ? ദൈവപുത്രന് വേണ്ടി. അതിൻ്റെ ആവശ്യമില്ല. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുവാൻ ധൃതിപ്പെടുകയും അങ്ങനെ അവൾ ചിന്താകുലയാവുകയുമാണ് ചെയ്തത്. നമ്മൾ പലർക്കും ജീവിതം എത്രമാത്രം ദുർഘടം പിടിച്ചതായി തീർന്നിരിക്കുന്നു. എല്ലാ സമയവും പിരിമുറുക്കവും സമ്മർദ്ദവും മൂലം നാം നിരാശരായിത്തീരുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായതിലേക്ക് ചിന്തയെ കേന്ദ്രീകരിക്കുന്നത് മനോഹരമായ കാര്യമത്രേ. മുൻഗണന, ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ജീവിത ഉദ്ദേശത്തെ കുറച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് നോക്കാം. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദാവീദ് തൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് ദേവാലയത്തിൽ ചെന്ന് കിടന്നുറങ്ങുവാൻ ആഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അവന് ദൈവത്തിൻ്റെ പെട്ടകം തന്നോടൊപ്പം യെരുശലേമിൽ ഉണ്ടായിരിക്കണമെന്ന വലിയ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. ദൈവം തൻ്റെ ജനത്തെ കണ്ടുമുട്ടിയിരുന്ന സ്ഥാനമായിരുന്നു പെട്ടകം. അവൻ വളരെ ദൂരം സഞ്ചരിച്ച് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരികയും അതിനുവേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കുകയും ഒരു വിശാലമായ ആലയം ദൈവത്തിന് പണികഴിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? അതിൽ കൂടി അവന് ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാൻ കഴിയുമായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം അതായിരുന്നു. ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ കൂടി ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആ കാര്യത്തിലാണ് നാം ഇന്ന് സന്തോഷിക്കേണ്ടത്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കുന്ന വ്യക്തി അവനാണ്. റോമർ കെഴുതി ലേഖനം 5:5 ആദ്യത്തെ 5 പൗലോസ് അപ്പോസ്തോലൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനാലുള്ള 8 പ്രയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രയോജനമായി പൗലോസ് പറയുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എന്നാണ്. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നോക്കണേ, ദൈവത്തിങ്കിലേക്ക് പ്രവേശനം ലഭിക്കുക എന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഈ ഒരു കാര്യമായിരുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ ആലയത്തിൽ കൃപാസനമുണ്ടായിരുന്നു. ദാവീദിന് ആ കരുണ അഥവാ കൃപ ആവശ്യമായിരുന്നു. എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ് പ്രിയരെ. ദേവാലയത്തിൽ ഒരു യാഗപീഠമുണ്ടായിരുന്നു, അത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിക്കുന്നു. അതാണ് ദാവീദിന് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയത്. ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടി എനിക്കും നിങ്ങൾക്കും ദൈവത്തെ സമീപിക്കുവാൻ കഴിയും. ഈ മഹത്വകരമായ കൃപയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ദൈവസന്നിധിയിൽ പ്രവേശനം നമുക്ക് ലഭിച്ചതിന് നാം ഒരിക്കലും കാരണക്കാരല്ല. അങ്ങനെ നമുക്ക് കൃപയാൽ ലഭിച്ചിരിക്കുന്നു എന്നത് എത്ര വലിയ പദവിയാകുന്നു എന്ന് നാം ഓർക്കണം. 27 സങ്കീർത്തനം ദൈവമക്കൾക്ക് അനുഗ്രഹ കാരണമാകുന്നു എന്നതിൽ അതിശയിപ്പാനൊന്നുമില്ലല്ലേ. 5 നമുക്ക് നോക്കാം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. സമാഗമന കൂടാരത്തിൻ്റെ ആ രഹസ്യ സ്ഥലം എവിടെയായിരുന്നു? അത് അതിവിശുദ്ധ സ്ഥലത്തിനുള്ളിലായിരുന്നു. മഹാപുരോഹിതനല്ലാതെ ആർക്കും അവിടെ കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. അവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ നിയമത്തിൻ്റെ പെട്ടകമാണ് ഉണ്ടായിരുന്നത്, സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടി. എന്നാൽ പെട്ടകത്തിന് മുകളിൽ കൃപാസനം എന്ന് ദൈവം പ്രത്യേകം നാമകരണം ചെയ്ത മൂടിയുണ്ടായിരുന്നു. അതിൻ്റെ മേൽ രക്തം തളിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞതിനാൽ ഇന്ന് നമുക്ക് കടന്നു ചെല്ലുവാൻ ഒരു കൃപാസനമുണ്ട്. അവിടെയാണ് അവൻ നമ്മെ ഒളിപ്പിക്കുന്നത്. അതെ, നമുക്കൊരു രഹസ്യ സ്ഥലമുണ്ട്. 6 നാം കാണുന്നത്, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പാട്ടുപാടുവാനുള്ള താല്പര്യം ഉടലെടുക്കും. അത് പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കും. 7 യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. ആ രഹസ്യ സ്ഥലത്ത് കൃപ ഉണ്ടായിരുന്നു, കരുണ. നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന ഒരു രഹസ്യ സ്ഥലം ദൈവം നമുക്കായിട്ട് ഇന്നൊരുക്കിയിട്ടുണ്ട്. 8 എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് ദൈവം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു എന്നെൻ്റെ ഹൃദയം പറയുന്നു. പ്രിയ സുഹൃത്തെ, ദൈവത്തിന് താങ്കളെക്കുറിച്ച് വളരെയേറെ താല്പര്യമുണ്ട്. താങ്കളത് മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തോടുള്ള ബന്ധം സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്നതായിരിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലേ. വിവാഹത്താൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദാവീദും ദൈവത്തോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് കൂട്ടായ്മ ആവശ്യമാണ് എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദും ദൈവത്തോട് എനിക്ക് നിന്നോട് കൂട്ടായ്മ ആവശ്യമാണ് എന്ന് പറഞ്ഞു. 9 നാം കാണുന്നു, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം തന്നിൽ നിന്ന് മുഖം മറച്ചു കളക എന്നാൽ എന്താണെന്ന് ദാവീദ് മനസ്സിലാക്കിയതായിരുന്നു. അവന് ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, അവന് തൻ്റെ സന്തോഷം നഷ്ടമായി. എന്നാൽ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 10-ാം വാക്യം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ വാക്യം അനേകർ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വാക്യമാണ്. അതിനുള്ള കാരണം ദാവീദിൻ്റെ അപ്പനും അമ്മയും അവനെ ഉപേക്ഷിച്ചില്ല എന്നതാണ്. എന്നാൽ ദാവീദ് അതാണിവിടെ പറയുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും അപ്പോഴും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്ന അർത്ഥത്തിലാണ് ദാവീദ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ ഉപേക്ഷിച്ചെന്നിരിക്കുകയില്ല. എന്നാൽ അവർ അപ്രകാരം ചെയ്താലും ദൈവം താങ്കളെ സ്വീകരിക്കും എന്നാണ് അർത്ഥം. 11-ാം വാക്യം, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എനിക്ക് ശത്രുവിൻ്റെ മുൻപിൽ ഒരു നല്ല സാക്ഷ്യം ആവശ്യമായിരിക്കുന്നു, കാരണം അവൻ എന്നെ വിമർശിക്കും എന്നെനിക്കറിയാം. യഹോവേ നീ എന്നെ നോക്കിക്കൊള്ളണമേ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിനക്കിഷ്ടമായി തീരുവാൻ യഹോവ എന്നെ നീ സഹായിക്കണമേ എന്നാണ് ദാവീദ് വാസ്തവത്തിൽ ഇവിടെ പറയുന്നത്. 12-ാം വാക്യത്തിൽ, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്, കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ട് അവന് മറുപടി കൊടുത്തു. 13-ും 14-ും വാക്യങ്ങളിൽ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഇന്നും ലോകത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ നന്മ കാണുവാൻ കഴിയും. അവൻ എത്ര നല്ല ദൈവമാണ്! ഇന്ന് അനേക വിശ്വാസികളുടെ ഹൃദയം ഉറച്ചിരിക്കുന്നില്ല. ഭീരുത്വമുള്ള ഒരു ഹൃദയമാണ് പലർക്കുമുള്ളത്. നമുക്ക് എല്ലാവർക്കുമുള്ളത് ഈ ഭീരുത്വമാണല്ലേ. എന്നാൽ എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയും? യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നാം അത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശക്തീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും. ദൈവം ഹൃദയ ചികിത്സയിൽ നിപുണനത്രേ. അതെ, അവൻ നമ്മെ ശക്തീകരിക്കുമ്പോൾ ഉറച്ചിരിക്കുവാൻ നമുക്ക് സാധിക്കും. 28-ാം സങ്കീർത്തനം കൂടി നമുക്ക് നോക്കാം. കഷ്ടതയുടെ സമയത്തെ നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. ദാവീദ് കഷ്ടതയിലും പ്രയാസത്തിലുമാണ്. ഇസ്രായേലിൻ്റെ വരുവാനിരിക്കുന്ന കഷ്ടപ്പാടുകളും ഇതിൽ പ്രവചനപരമായി കാണുന്നുണ്ട്. ശത്രുക്കളുടെ മേൽ ന്യായവിധി ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയും വരുവാനിരിക്കുന്ന വിടുതലിനായുള്ള സ്തുതിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ അടുത്ത സങ്കീർത്തനത്തിൻ്റെ ഒരു മുന്നോടിയാണ് ഈ സങ്കീർത്തനം. 1-ാം വാക്യം, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവ നീ കേൾക്കാതിരിക്കരുത്, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഇസ്രായേൽ ജനം പാറ എന്നാൽ എന്താകുന്നു എന്നറിഞ്ഞിരുന്നു. ഈ പാറയെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ ഇസ്രായേൽ ത്യജിച്ചു, തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതി, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല എന്ന്. 2-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ അന്തർമന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി, നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. സമാഗമന കൂടാരത്തിലുള്ള കൃപാസനത്തെയാണ് വിശുദ്ധാന്തർ മന്ദിരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ആശ്രയം വെക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ഒരുക്കിയ കൃപാസനത്തിന്മേലാണ്. ഇനി ഞാൻ 6-ാം വാക്യം വായിക്കാം. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ്. അതിൻ്റെ ഫലമായി ദാവീദ് ഇങ്ങനെ പറയുന്നു. 7-ാം വാക്യം, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. 8-ാം വാക്യവും 9-ാം വാക്യവും കൂടി, യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന അവൻ രക്ഷാമാർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ദൈവം ബലമാകുന്നു, അവൻ ശക്തിമാനാണ്, അവൻ സംരക്ഷണത്തിനായി ഒരു പരിചയാകുന്നു, അവൻ ബലവും സുരക്ഷിതത്വവുമാകുന്നു. പ്രിയ സുഹൃത്തെ, അവൻ താങ്കളുടെ ബലമാകുന്നുവോ? ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകുന്നു. അതെ, ഇവിടെ പറയുന്നു തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെയെന്ന്. അഭിഷിക്തൻ മശിഹ ആകുന്നു. സങ്കീർത്തനങ്ങളിൽ അവനെക്കുറിച്ച് ഇസ്രായേലിനെ വിടുവിക്കുവാൻ വരുന്നവനായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന്. അങ്ങനെ പറഞ്ഞാണ് ദാവീദ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. നിന്റെ ജനത്തെ മേയിച്ച് അവരെ എന്നേക്കും വഹിക്കണമേ എന്ന്. അഭിഷിക്തൻ അവരുടെ ഇടയനാണ്. അവൻ വരുമ്പോൾ അവൻ അവരെ എന്നേക്കും ഉയർത്തും. എത്ര നമ്മെ സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമില്ലേ? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, അവൻ എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ പരിചയമാകുന്നു, അവനിൽ ആശ്രയിക്കുക, അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം.